യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ചില വ്യക്തികളെ നാം കാണുന്നു. അവർ ചെയ്തതും പറഞ്ഞതും ഭാഗികമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം വീണു കിട്ടിയ സുവർണ നിമിഷങ്ങളിൽ അവർ എന്താണ് ചെയ്തത്? ചിലർ ധൈര്യത്തോടെ മുന്നോട്ട് വന്നു, ചിലർ വിപരീതമായി പ്രതികരിച്ചു. ജോൺ ഫിലിപ്സിൻ്റെ ഗുരുവിനെ കണ്ടുമുട്ടിയവർ എന്ന സുവിശേഷ കൃതിയെ അവലംബമാക്കി സണ്ണി തോമസിൻ്റെ ബൈബിൾ പ്രഭാഷണം. അതിനു മുൻപായി ഈ ഗാനം ശ്രദ്ധിക്കുക.
എന്തൊരു സ്നേഹമിത് നിണം ചൊരിഞ്ഞു മരിച്ചിടുവാ ദൈവനന്ദനനി നരരെ കരുതി ജഡമെടുപ്പതിനായി മനസാ ദൈവനന്ദനനി നരരെ കരുതി ജഡമെടുപ്പതിനായി മനസാ അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ കൻ പദവി വെടിഞ്ഞിടുവാ അവൻ താഴ്ചയിൽ നമ്മളെ ഓർക്കുകയാൽ കൻ പദവി വെടിഞ്ഞിടുവാ സ്നേഹമിത് നമുക്ക് ആഗ്രഹിക്കാവതിലും ദിവ്യമാം സ്നേഹമിത് നര
പിറർക്കാട്ടിടും സ്നേഹമതിൽ.
യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ അനേകർ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരിൽ പലരും അത്യാദരവോട് തന്നെയാണ് ക്രിസ്തുവിനെ നേരിട്ടിട്ടുള്ളത്. എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണ വേളയിൽ തന്നെ കണ്ടുമുട്ടിയ ആറുപേരുടെ അനുഭവങ്ങൾ ചിന്തനീയമാണ്. ഈ ആറുപേരും ഗുരുവിനെ കണ്ടുമുട്ടിയെങ്കിലും അവരുടെ അനുഭവങ്ങൾ അവരെ രണ്ട് തരക്കാരാക്കിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ മൂന്ന് പേർ ഗുരുവിനെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ക്രിസ്തുവിലെ രക്ഷിതാവിനെ കണ്ടെത്തുകയായിരുന്നു. എന്നാൽ അടുത്ത മൂന്ന് പേർ എന്താകുന്നു അവരുടെ ദൗർഭാഗ്യം? വചനം ജഡമായി വന്ന അഥവാ ദൈവ മനുഷ്യനായി വന്ന ക്രിസ്തുവിനെ നേരിൽ കാണുവാനും ഇടപെടുവാനും അപൂർവഭാഗ്യം കൈവന്നവർ. എങ്കിലും ക്രിസ്തുവിലെ രക്ഷിതാവിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയാതെ പോയി. അവർ നഷ്ടമാക്കിയ ആത്മരക്ഷയുടെയും നിത്യസ്വർഗത്തിന്റെയും പാപക്ഷമയുടെയും അനുഗ്രഹം ഒരു ദുരന്ത ഓർമ്മയായി നിത്യത മുഴുവനും അവരെ വേട്ടയാടും സംശയമില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളും ഗുരുവായ യേശുവിനെ പരിചയപ്പെട്ടു കഴിയും. അതോടൊപ്പം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് പ്രധാന വിഷയം. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ വേളയിൽ തന്നെ കണ്ടുമുട്ടിയ ആറുപേരിൽ മൂന്ന് പേർക്ക് ക്രിസ്തു രക്ഷിതാവും കർത്താവുമായി. ക്രൂശിലെ കള്ളൻ, റോമൻ ശതാധിപൻ നിക്കോദിമോസ് എന്നിവരാണവർ. ഗുരുവിനെ കണ്ടുമുട്ടിയെങ്കിലും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ കഴിയാതെ പോയ അടുത്ത മൂന്ന് പേർ. അവർ യഥാക്രമം പീലാത്തോസ്, ഹെരോദാവും യൂദയുമാകുന്നു. ഈ സന്ദേശം നിങ്ങൾ കേട്ടു കഴിയുമ്പോൾ തന്നെ രണ്ടിൽ ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നേ മതിയാകും. ആ തീരുമാനമായിരിക്കും നിങ്ങളുടെ നിത്യ ഭാവി നിർണയിക്കുന്നത്. ഒന്നാമതായി കുരിശിലെ കള്ളന്റെ ആത്മീയ സാക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ പേര് പറഞ്ഞിട്ടില്ലാത്ത ഒരു യഹൂദ കുറ്റവാളിയെ അവർ ക്രൂശിൽ തെറിച്ചു. അവന്റെ കുറ്റസംഗതിയും തലയ്ക്കുമീതെ എഴുതി തൂക്കിയിരുന്നു. മരിക്കുവാനായി അവനെ തൂക്കിലേറ്റിയിരിക്കുകയാണ്. എന്നാൽ ആ പകൽ കഴിയും മുമ്പേ അവൻ രക്ഷിക്കപ്പെട്ടു. കാൽവറിയുടെ ആദ്യ മാനസാന്തര ഫലം. അന്ന് തന്നെ ഉച്ചതിരിഞ്ഞ് 5 മണിക്കും 6 മണിക്കും മധ്യേ റോമൻ പടയാളികൾ വന്ന് അവന്റെ കാലുകൾ ഒടിച്ചു. അതോടെ ശരീരത്തിന്റെ ഭാരം മുഴുവനും ആ കൈകളിലായി. കഠിനവേദയിൽ അവന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. കർത്താവിനോടുകൂടെ അവൻ നിത്യതയിലേക്ക് പോയി. പേര് പറഞ്ഞിട്ടില്ലാത്ത ആ വ്യക്തിയുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചതുപോലെ ഏതൊരാൾക്കും ദൈവം പാപക്ഷമ നൽകുന്നു. പള്ളിയിൽ പോയതുകൊണ്ടല്ല അവന്റെ പാപം ക്ഷമിക്കപ്പെട്ടത്. അവൻ മരിക്കുമ്പോൾ സഭ രൂപീകരിക്കപ്പെട്ടിരുന്നില്ല. ബൈബിൾ വായിച്ചതിനാലല്ല സ്വർഗത്തിലെ നിത്യതയെക്കുറിച്ച് അവൻ ഉറപ്പ് ലഭിച്ചത്. ലളിതമായ വിശ്വാസത്താൽ അവൻ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാണ് അവൻ രക്ഷ പ്രാപിച്ചത്. ഈ യഹൂദ കുറ്റവാളിയെ നാം ആദ്യമായി ക്രൂശിന്മേൽ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നവനായിട്ടാണ് കാണുന്നത്. ശരീരത്തു നിന്നും ഊറിയിറങ്ങുന്ന ഓരോ തുള്ളിച്ചോരയും അവനെ അധികം ക്ഷീണനാക്കി. ക്രൂശിലെ കഠിനവ്യത അവനെ വിയർക്കുന്നവനാക്കി. മരണത്തോട് കൂടുതൽ അടുക്കും തോറും തന്റെ പാപത്തെക്കുറിച്ച് അവൻ അധികമായി ചിന്തിച്ചു. തനിക്ക് ലഭിച്ച മരണശിക്ഷ തികച്ചും ന്യായമാണെന്ന് അവന് ബോധ്യമായി. നാമോ ന്യായമായി നാം ചെയ്ത പ്രവൃത്തിയുടെ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് അവൻ തന്റെ സമീപെ ക്രൂശിക്കപ്പെട്ട കള്ളനോട് പറഞ്ഞു. അവന്റെ പരസ്യപാപങ്ങൾ എഴുതി ക്രൂശിന്മേൽ തറച്ചിട്ടുണ്ടായിരുന്നു. അവൻ മരണത്തോട് അടുത്തുകൊണ്ടിരുന്നു. അതുപോലെ നാം ഓരോരുത്തരും മരണത്തോട് നേർക്കുന്ന അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ അശുഭചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് നാം തട്ടിയകറ്റുന്നു. മരണം നമ്മുടെ ചിന്തയിൽ തുളച്ചു കയറുന്നതാകിയാൽ ആ ചിന്ത തന്നെ നാം നിരസിക്കുന്നു. എങ്കിലും നാം എല്ലാവരും മരിക്കുമെന്ന വസ്തുത അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. നാം എല്ലാവരും ദൈവം മുമ്പാകെ പാപികളാണ്. ഈ ലളിതമായ കാരണത്താൽ നാം ഏവരും മരിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതേക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് ഇഷ്ടമല്ല. എന്നാൽ മരണം പോലെ തന്നെ സുനിശ്ചിതമായ ഒരു വസ്തുതയാണ് നാം ഏവരും പാപികളാണെന്നുള്ളത്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് ദൈവം പറയുന്നു. നാം അത് നിഷേധിക്കുകയോ അവഗണിക്കുകയോ ചെയ്താലും അതിനൊരിക്കലും മാറ്റം വരികയില്ല. ക്രൂശിന്മേൽ മരണം കാത്തുകിടന്ന ആ കള്ളൻ അവന്റെ ജീവിതകാലം മുഴുവൻ ഒരു കള്ളനായി ജീവിച്ചു. എന്നാൽ മരണത്തെ അഭിമുഖീകരിച്ചപ്പോൾ അവൻ തന്റെ പാപങ്ങളെ കാണുവാനിടയായി. ആ വിഷമുള്ളിന്റെ വേദന അവൻ അനുഭവിക്കുവാൻ തുടങ്ങി. വിധി നിർണയിക്കപ്പെട്ട ഇവന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചു കാണും. മറ്റാരും ചെയ്തില്ലെങ്കിലും ഒരുപക്ഷെ യേശു അത് ചെയ്തുവെന്ന് നമുക്ക് അനുമാനിക്കാം. ദാഹാർത്തിനും ഭീതിയുള്ളവനുമായി ക്രൂശന്മേൽ കഷ്ടത അനുഭവിക്കുന്ന ആ മനുഷ്യനെ ഒന്ന് നോക്കുക. താൻ അനുഭവിക്കുന്ന വേദനയെ മാത്രമല്ല ക്രിസ്തുവിനെയും അവൻ ശപിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് യേശു പഠിപ്പിച്ചു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവീൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും എല്ലാ തിന്മയും കളവായി പറയുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. യേശു എന്ത് പ്രസംഗിച്ചുവോ അതെല്ലായ്പ്പോഴും അവിടുന്ന് പ്രാവർത്തികമാക്കി. റോമൻ പടയാളികൾ യേശുവിനെ ക്രൂശിൽ തടച്ചപ്പോൾ അവിടുന്ന് തന്നെ സ്വർഗീയ പിതാവിനോട് അവരോട് ക്ഷമിക്കുന്നതിനായി അപേക്ഷിച്ചു. അതുകൊണ്ട് മരണത്തോട് അടുത്ത് കിടന്ന ഈ കള്ളൻ എത്രയധികം ക്രിസ്തുവിനെ ശപിച്ചുവോ അത്രയധികം അവിടുന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചുവെന്നതിന് സംശയമില്ല. പക്ഷേ വേഗം ശാപവാക്കുകളെല്ലാം അവസാനിച്ചു. ശിക്ഷ വിധിക്കപ്പെട്ട ആ കള്ളന്റെ കണ്ണുകൾ ഒരു പുതിയ കാഴ്ച കാണുവാൻ ആരംഭിച്ചു. ആരുമറിയാതെ ഒരു പുത്തൻ ദർശനം അവന്റെ കണ്ണുകൾക്ക് ലഭിച്ചു. അതേ, അവൻ യേശുവിനെ നോക്കുവാൻ തുടങ്ങി. അടി ഏൽക്കുകയും മുറിവേൽക്കുകയും ചെയ്ത ദൈവപുത്രന്റെ മുഖത്തേക്ക് തന്നെ അവൻ സൂക്ഷിച്ചു നോക്കി. കണ്ണുകൾ പിന്നെയും ഉയർത്തി. രക്തം വാർന്നൊഴുകുന്ന യേശുവിന്റെ ശിരസിൽ ആഴത്തിൽ തറച്ചിരിക്കുന്ന മുൾക്കിരീടം അവൻ കണ്ടു. അല്പവും കൂടെ അവൻ കണ്ണുകൾ ഉയർത്തി. യേശുവിന്റെ ക്രൂശിന്മേൽ റോമാക്കാർ തറച്ച മേലെഴുത്ത് വായിച്ചു, യഹൂദന്മാരുടെ രാജാവായ നസ്രായനായ യേശുവാകുന്നു ഇത്. എത്രയധികം അവൻ നോക്കിയോ അത്രയധികം അവൻ ശാന്തനായി. ഒരുപക്ഷെ ബാല്യത്തിൽ പഠിച്ച പാഠങ്ങൾ അവൻ ഓർത്തുകാണും. ഒരു ബാലകനായിരിക്കുമ്പോൾ മനഃപ്പാഠമാക്കിയ വാക്യങ്ങൾ അവന്റെ സ്മരണയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടാവാം. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നു. യേശു എന്ന ഈ മനുഷ്യനെ കുറിച്ചാണ് പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്. മശിഹയുടെ ക്രൂശീകരണമല്ലേ പ്രവാചകൻ സൂചിപ്പിച്ചത്? ഈ ചിന്തകളെല്ലാം അവനിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. മരണാസന്നനായ ഈ കള്ളൻ ഒരു ബാലനായിരിക്കവേ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതിനെ കുറിച്ച് എന്തായിരിക്കാം ഗ്രഹിച്ചത്? ഒരു തൂണിന്മേൽ ഉയർത്തിയ പിച്ചള സർപ്പത്തെ കേവലമൊന്ന് നോക്കിയതിനാൽ മരിച്ചുകൊണ്ടിരുന്ന ഇസ്രായേലർക്ക് ജീവൻ ലഭിച്ചു. ഒരുപക്ഷെ ഇവനും യേശുവിനെ ഒന്ന് നോക്കിയിരുന്നുവെങ്കിൽ അവർ യേശുവിനെ പുതിയതും അത്ഭുതകരമായ ഒരു പ്രകാശത്തിൽ കാണുന്നതുവരെ നോക്കിക്കൊണ്ടിരുന്നു. തുടർന്ന് അവൻ യേശുവിനെ ശ്രദ്ധിപ്പാൻ തുടങ്ങി. പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തു. മറ്റുള്ളവർ യേശുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും അവൻ ശ്രദ്ധിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ വഹിയ. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങിവാ. ക്രിസ്തുവിന്റെ ശത്രുക്കളിൽ നിന്നും അവൻ സുവിശേഷം കേട്ടു, വിശ്വസിക്കുകയും ചെയ്തു. ഇസ്രായേൽ ദീർഘനാളുകളായി കാത്തിരിക്കുന്ന മശിഹയാണ് യേശു എന്നവൻ വിശ്വസിച്ചു. സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ക്രൂശിക്കപ്പെട്ട മറ്റേ കള്ളനോട് അവൻ ചോദിച്ചു. യേശു കുറ്റക്കാരനല്ല എന്നവൻ മനസ്സിലായി. ഈ മനുഷ്യൻ അന്യായമായി ഒന്നും ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞു, എന്നെ രക്ഷിപ്പാൻ യേശുവിന് കഴിയുമെന്ന് അവൻ നിർണയിച്ചു. കർത്താവേ എന്നെ ഓർത്തുകൊള്ളണമേ, അവൻ നിലവിളിച്ചു, നിന്റെ രാജ്യത്വത്തിൽ നീ വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. മരണത്തിനപ്പുറത്ത് എവിടെയോ ആണ് ക്രിസ്തുവിന്റെ രാജ്യം എന്ന് അവൻ ഗ്രഹിച്ചു. അതിലൊരു പങ്കാളിത്തം തനിക്കുമുണ്ടാകണമെന്ന് അവൻ ആഗ്രഹിച്ചു. അങ്ങനെ ആരും അറിയപ്പെടാത്ത ഈ കുറ്റവാളി സമ്പൂർണമായും സത്യമായും വിശ്വസിച്ചു. അവന്റെ പ്രാർത്ഥന മരണം വിരിക്കുന്ന ക്രിസ്തുവിന്റെ കാതുകളിൽ നിശ്ചയമായും മധുര സംഗീതം ഉയർത്തിയിട്ടുണ്ടാകും. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പോലെ ക്രിസ്തു വിശ്വസിക്കുവാൻ ധാരാളം അവസരങ്ങൾ ഈ കള്ളനില്ലായിരുന്നു. തന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കൾ അവനില്ലായിരുന്നു. പുതിയ നിയമത്തിന്റെ ഒരു പേജ് പോലും അവന്റെ കൈവശമില്ലായിരുന്നു. നേരെ മറിച്ച് തന്റെ ശരീരം വേദന കൊണ്ട് പിടയുകയായിരുന്നു. എന്തായിരുന്നാലും അവൻ നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു. അതിനാൽ വിശ്വസിക്കുവാനും ഇടയായി. ജീവിതത്തിന്റെ അന്തിമ യാഥാർത്ഥ്യമായ മരണം അഭിമുഖീകരിച്ച നിമിഷങ്ങളിൽ അവൻ യേശുവിങ്കിലേക്ക് തിരിയുകയും രക്ഷപ്രാപിക്കുകയും ചെയ്തു. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്രാപിക്കും. കർത്താവെ ഓർത്തുകൊള്ളണമേ, ഈ പാപ മനുഷ്യൻ വിളിച്ചപേക്ഷിച്ചു. അവിടെ വെച്ച് തന്നെ കർത്താവ് അത് കേട്ട് അവനെ രക്ഷിച്ചു. ക്രിസ്തുവിലുള്ള ലളിതമായ വിശ്വാസം ഒഴികെ മറ്റു യാതൊരു കാരണവുമില്ലാതെ ദൈവം അവനെ രക്ഷിച്ചു. അതേ നിലയിൽ അവിടുന്ന് താങ്കളെയും രക്ഷിക്കും. താങ്കളുടെ യഥാർത്ഥ ആവശ്യം ബോധ്യപ്പെടുകയും വിശ്വാസത്താൽ താങ്കൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുമെങ്കിൽ മരണാസന്നനായ ആ കള്ളൻ രക്ഷിക്കപ്പെട്ടു. അതേക്കുറിച്ച് അവൻ ഉറപ്പുള്ളവനുമായി, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും എന്നതായിരുന്നു അവനോടുള്ള കർത്താവിന്റെ വാഗ്ദാനം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപികളുടെ രക്ഷിതാവും ഉടനെ തന്നെ മരിച്ചു. ക്രിസ്തുവിന്റെ മരണത്തിന്റെ ആദ്യ വിജയകിരീടമായ ഈ കുറ്റവാളിക്ക് വേണ്ടി പാത തെളിക്കുവാൻ ലോകത്തിന്റെ വെളിച്ചം മരണത്തിന്റെ ഇരുളിലേക്ക് ഇറങ്ങിപ്പോയി. ആ ദിവസം 5 മണിക്കും 6 മണിക്കും മധ്യേ റോമൻ കരങ്ങൾ അതിദുഷ്ടമായി ആ കള്ളന്റെ വിതകൾ കരുതി വരുത്തി. എന്നാൽ മരണത്തിന്റെ മറുവശത്ത് കർത്താവ് അവനെ കണ്ടുമുട്ടി. ആണിയാൽ തുളയ്ക്കപ്പെട്ട കരങ്ങൾ അന്യോന്യം നീട്ടപ്പെട്ടു. പാപമോചിതനായ ആ കള്ളനെ ദൂതന്മാർ ആരാധിക്കുന്നവൻ പറദീസയിലേക്ക് ആനയിച്ചു. സ്വർഗമാസകലം ഇടയന്റെ മഹാഘോഷത്തോടൊപ്പം മണിനാദം മുഴക്കി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകെട്ടിയിരിക്കാൽ എന്നോട് ചേർന്ന് ആനന്ദിപ്പീൻ. എന്നാൽ ഓർക്കുക, രണ്ട് കള്ളന്മാരാണ് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടത്. ഒരുവൻ രക്ഷിക്കപ്പെട്ടു, അങ്ങനെ നമുക്ക് ഏവർക്കും സ്വർഗത്തെ കുറിച്ചുള്ള പ്രത്യാശയുണ്ട്. ഒരുവൻ നഷ്ടപ്പെട്ടു, അതിനാൽ സ്വർഗം നമ്മുടെ അന്തിമ സ്ഥാനമാണ് ഉറപ്പുവരുത്തുന്നതിൽ നാം ആരും അല്പവും താമസം വരുത്തരുത്. നഷ്ടപ്പെട്ട ആ ഒരുവൻ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നേരെ നരകത്തിലേക്ക് പോയി. ക്രിസ്തുവിനെ മുഖാമുഖം കണ്ടുമുട്ടുക എന്നത് ജീവിതത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവിൽ എത്തുകയാണ്. കാൽമുറിയിൽ നിന്ന് നിങ്ങൾ ഏത് വഴിക്ക് പോകും? താങ്കൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമോ? നിങ്ങൾ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് നിങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുതൽ അനുഭവിക്കുമോ? അതോ ക്രിസ്തുവിന് നേരെ പുറംതിരിയുകയും നിത്യമായി തിരുസന്നിധിയിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്യുമോ? തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. രണ്ടാമതായി, ക്രിസ്തുവിനെ ക്രൂശിച്ച റോമൻ ശതാധിപൻ അവന്റെ രക്ഷകനെ കണ്ടെത്തിയത് ശ്രദ്ധിക്കുക. ക്രിസ്തുവിനെ ക്രൂശിച്ച റോമ പടയാളിയെ കുറിച്ച് നമുക്ക് അല്പമേ അറിയും. അവന്റെ പേര്, വീട്, പ്രായം, ദേശം ഇവയെല്ലാം അജ്ഞാതമാണ്. യഹൂദിയ പ്രവശ്യയിൽ താൻ സേവന നിരതനായിരുന്നുവെന്നും ക്രൂശീകരണ ചുമതല അയാൾക്കായിരുന്നുവെന്നും നമുക്കറിയാം. പരിഹസിക്കുന്ന പുരുഷാരത്തിന് മുമ്പാകെ അവൻ യേശുവിനെ അപമാനത്തിന് വിധേയനാക്കി. വേദപുസ്തകത്തിൽ നാം പരിചയപ്പെടുന്ന ശതാധിപന്മാർ ഒരുപറ്റം നല്ല ആളുകളാണ്. അവർ റോമൻ സൈന്യത്തിലെ അധികാരികളായിരുന്നു. കഫർനൂമിൽ ഒരു സൈന്യാധിപൻ ഉണ്ടായിരുന്നു. ക്രിസ്തുവിലുള്ള അയാളുടെ വിശ്വാസത്തെ കർത്താവ് തന്നെ പ്രശംസിച്ചിട്ടുണ്ട്. ക്രിസ്തു മരിച്ച ദിവസം കുറഞ്ഞത് രണ്ടുപേർ അവിടുത്തെ രക്ഷിതാവായി വിശ്വസിച്ചു. രണ്ട് പുരുഷന്മാർ കർത്താവിന്റെ ലക്ഷണ്യ കൃപ അനുഭവിച്ചു. ഒന്ന്, ക്രിസ്തുവിന്റെ സമീപത്തായി ക്രൂശിക്കപ്പെട്ട ഒരു യഹൂദൻ. രണ്ട്, ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന ഈ റോമൻ ശതാധിപൻ. ആദ്യത്തെ ആൾ ക്രിസ്തുവിനെ ശപിച്ച ഒരുവൻ, മറ്റേയാൾ ക്രിസ്തുവിനെ ക്രൂശിച്ച മനുഷ്യൻ. ഒരാൾ ഒരു കള്ളൻ, മറ്റൊരാൾ ഒരു സൈന്യാധിപൻ. ഒരാൾ യഹൂദൻ, മറ്റേയാൾ ജാതീയ മനുഷ്യൻ. ഒരു മനുഷ്യനെ ക്രൂശോട് ചേർത്ത് ആണിയിൽ തറയ്ക്കുന്ന ക്രൂരമായ പ്രവൃത്തിയുടെ വിശദാംശങ്ങൾ വേദപുസ്തകം വെളിപ്പെടുത്തുന്നില്ല. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു സാധാരണ കാഴ്ചയായിരുന്നു. അല്പം മാത്രം ഭാവനയുള്ള ഏതൊരാളിന് പോലും എന്താണ് സംഭവിച്ചിരുന്നതെന്ന് ചിത്രം വരയ്ക്കാനാവും. കുതിറിമാറാൻ ആഗ്രഹിക്കുന്ന കുറ്റവാളി ഒരു വശത്ത്, മറുവശത്ത് തടിച്ചുരണ്ട ഇരുമ്പ് കുറ്റികൾ. മൃദുല മാംസവും വേവിച്ച് അയാളെ കിടത്തിയിരിക്കുന്ന മരക്കഷ്ണത്തിൽ ചെന്ന് തറയ്ക്കുവോളം ആഞ്ഞടിച്ചു കയറ്റുന്ന ക്രൂര പടയാളി. അതേ തുടർന്ന് വേദനയിൽ പിടഞ്ഞു കുളയുന്ന കുറ്റവാളിയോടുകൂടി ക്രൂശുമരം ഉയർത്തി നിലത്തെ ആഴമുള്ള കുഴിയിലേക്ക് ഇടുമ്പോഴുണ്ടാകുന്ന ആഘാതത്താൽ അസ്ഥികൾ ബന്ധം വിടുന്നത്, ഒടുവിൽ ഭയാനകമായ നീണ്ട മണിക്കൂറുകൾ പൊള്ളുന്ന വെയിലിന്റെ ചൂട് മുഴുവനും ഏറ്റുകിടന്ന് ജനാവലിയുടെ നിന്ന പരിഹാസങ്ങൾ സഹിക്കുന്നത്, ഇതുതന്നെയാണ് ലോകം ദൈവപുത്രനോട് ചെയ്തത്. ലോകം അവിടുത്തെ ക്രൂശിച്ചു. ശതാധിപൻ മരണവിധി നടപ്പിലാക്കി. ശതാധിപനോട് താങ്കൾ ചോദിച്ചാൽ ഒരുപക്ഷെ ഇങ്ങനെ മറുപടി പറയും, അതെന്റെ കുറ്റമല്ല, ഇതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാനല്ല വാസ്തവത്തിൽ യേശുവിനെ ക്രൂശിച്ചത്. അദ്ദേഹത്തെ കുറ്റം വിധിച്ചവരാണ് അത് ചെയ്തത്. യേശുവിനെ പരിഹസിച്ച ഈ പുരോഹിതന്മാരെ പോലെ ഞാൻ കുറ്റക്കാരനല്ല. എങ്കിലും വസ്തുത മാറ്റമില്ലാതെ അവശേഷിക്കുന്നു, അവൻ ജനക്കൂട്ടത്തോടുകൂടെ പോയി ദൈവപുത്രനെ ക്രൂശിച്ചു. ആ റോമൻ പടയാളിയെ പോലെ അല്ല. ഇന്ന് നമ്മുടെ കൈകളിൽ ബൈബിൾ ഉണ്ട്. ഈ കൊടുംക്രൂരതയുടെ ആത്യന്തിക ഫലം എന്തെന്ന് അത് നമ്മോട് പറയും. തന്റെ പുത്രന്റെ മരണത്താൽ ദൈവം വില കൊടുത്തു വാങ്ങിയ രക്ഷയെ അവഗണിക്കാതിരിക്കുവാൻ ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. താങ്കളും ഞാനും ഒന്നുകിൽ അവിടുത്തെ യാഗമരണത്തെ വിശ്വാസത്താൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ അതിനെ നിരസിക്കുക. ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റു യാതൊരു പ്രതീക്ഷയും നമുക്കില്ല എന്ന വസ്തുത നാം അഭിമുഖീകരിച്ചേ മതിയാകുകയുള്ളൂ. അന്ന് നാളുകൾക്ക് മുമ്പ് ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് എന്തായിരുന്നു ഓർത്തം, അതിൽ നിന്നൊട്ടും വിഭിന്നമല്ല ഇന്നുള്ളത്. കാൽവരിയുടെ വെളിച്ചത്തിൽ ദൈവം ഓരോ മനുഷ്യനെയും ന്യായം വിധിക്കാൻ പോവുകയാണ്. താങ്കൾ എവിടെയാണ് നിൽക്കുന്നത്? യേശുവിന്റെ ആളത്വത്തിൽ ദൈവം വ്യക്തിപരമായി ലോകത്തെ സന്ദർശിക്കുവാൻ പദ്ധതിയിടുകയും അത് നിവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്തിന്റെ പ്രതികരണം അവിടുത്തെ തള്ളിക്കളക എന്നതായിരുന്നു. ഇന്നും പ്രതികരണം ഇതുതന്നെ. ക്രിസ്തുവിനെ നമ്മുടെ അവിശ്വാസത്താൽ വീണ്ടും ക്രൂശിക്കുന്നത് ഒഴിവാക്കുവാൻ നാം ഒന്നാമത് തന്റെ മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ അശ്രദ്ധയും അലസതയും അവസാനിപ്പിക്കേണ്ടതുണ്ട്. പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് ശതാധിപൻ ചെയ്തത്. താൻ ചെയ്തത് എന്താണെന്ന് വേഗത്തിൽ അവൻ തിരിച്ചറിയുവാൻ തുടങ്ങി. അവൻ ക്രിസ്തുവിനെ ശ്രദ്ധിക്കുവാൻ ആരംഭിച്ചു. അധികം വൈകാതെ യേശു യഥാർത്ഥത്തിൽ ആരായിരുന്നുവെന്ന അത്ഭുത സത്യം അവൻ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. ഒരു നിലയിൽ പറഞ്ഞാൽ ഈ മനുഷ്യൻ ആ വൃത്തികെട്ട റോമൻ ക്രൂശ് ഒരു സിംഹാസനമാക്കി. അവർ ഒരുവനെ കൊല്ലുകയായിരുന്നു എന്നതിനേക്കാൾ ഒരു രാജാവിനെ കിരീടമണിയിക്കുകയായിരുന്നു, സിംഹാസനമേറ്റുകയായിരുന്നു എന്ന നിലയിലാണ് ഈ സംഭവത്തെ വീക്ഷിക്കുവാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ഒരു ക്രൂരതയുടെ മുഖത്ത് ഇത്രമാത്രം ശാന്തതയും ഇതുപോലെ ദയനീയതയുടെ രംഗത്ത് ഇങ്ങനെയൊരു മഹാപ്രഭാവവും ശതാധിപൻ ഇതിനു മുമ്പ് ആരിലും കണ്ടിട്ടേയില്ല. യേശു പറയുന്നത് അവൻ കേട്ടു. പിതാവെ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ വാക്കുകൾ അദ്ദേഹത്തെ പിടിച്ചുകുലുക്കി. പലരും മരിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. ക്രൂശിക്കപ്പെട്ട് ആരും ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടില്ല. ഈ മനുഷ്യൻ സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അദ്ദേഹം ആരാണ്? യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളും അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവ ശതാധിപനെ ശരിയായി ആകർഷിച്ചു. റോമൻ ശതാധിപനെ പോലൊരു അവസരം നൽകിയാൽ യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളും നമ്മെയും കടന്നുപിടിക്കുമെന്നതിന് സംശയം വേണ്ട. കാരണം അവിടുന്നാണ് നമ്മുടെ പരിശുദ്ധനും സ്നേഹവാനുമായ ദൈവം. അവൻ ക്രിസ്തുവിന്റെ വേദനയുടെ ആഴവും അർത്ഥവും ബോധ്യമുള്ളവനായി തീർന്നു. അത് കേവലം ക്രൂശീകരണത്തിലെ ശാരീരിക പീഡനമായിരുന്നില്ല. കാരണം അവൻ അതെത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അത് പുരുഷാരത്തിന്റെ വിദ്വേഷവുമായിരുന്നില്ല. ഇവിടെ അത് അധികമാണെന്ന് തോന്നുന്നെങ്കിൽ പോലും ഒരു ക്രൂശീകരണ രംഗത്ത് അത് സർവ്വസാധാരണമായിരുന്നു. അതിനു പകരം 3 മണിക്കൂറുകൾ ആ പ്രദേശത്തെ ആകെ മൂടിയ ഭയാനകമായ ഇരുട്ടാണ് അയാളെ സ്തബ്ധനാക്കിയത്. മധ്യാഹ്നത്തിൽ അസാധാരണവും ബീഭത്സവുമായ അർദ്ധരാത്രി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന യേശുവിന്റെ നിലവിളി. മാനുഷിക വേദനകൾക്കപ്പുറമായ വേദന, പവിത്രനും നിർദോഷവാനും പാപരഹിതനുമായ ഒരുവന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയായിരുന്നുവല്ലോ. അവസാനമായി ശതാധിപൻ യേശുവിന്റെ ശക്തിയെ കുറിച്ച് അവബോധമുള്ളവനായി തീർന്നു. യേശു ഒടുവിലായി തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. മാത്രമോ യഹൂദന്മാരുടെ ദേവാലയത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന കനത്ത തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി കീറിപ്പോയി. ഇതെല്ലാം പരുക്കനായ ഒരു റോമൻ പടയാളിയെ ഭയചകിതനാക്കുവാൻ മതിയായതായിരുന്നു. ഒരുപക്ഷെ എല്ലാറ്റിലും വലിയ അത്ഭുത സംഭവം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവനുണ്ടായ രൂപാന്തരമായിരിക്കാം. ഈ മനുഷ്യൻ ഒടുവിൽ ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടുന്ന് അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരിധീശയിലിരിക്കും. ഈ മനുഷ്യന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും പെട്ടെന്നുണ്ടായ അത്ഭുതപ്പെടുത്തുന്ന മാറ്റം, തീർച്ചയായും ഇതൊരു സാധാരണ ക്രൂശീകരണമല്ലെന്ന് ശതാധിപനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകണം. അതുകൊണ്ട് ശതാധിപൻ യേശുവിനെ എത്രയധികം ശ്രദ്ധിച്ചു നോക്കിയോ അത്രയധികം ക്രിസ്തു നിസ്തുല്യനാണെന്ന ബോധ്യം അയാൾക്കുണ്ടായി. ഇവിടെ ഇതാ വെറും ഒരു മനുഷ്യനേക്കാൾ അതിശ്രേഷ്ഠനായ ഒരുവൻ ആകട്ടെ ആ ശതാധിപനെ പോലെ. താങ്കൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ല, മരണം താങ്കൾക്ക് ഏതുമില്ലയോ? നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങി വാ. പുരോഹിതന്മാർ പരിഹസിച്ചു, നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാം. മരണാസന്നരായ കള്ളന്മാർ ഉച്ചത്തിൽ മുറവിളി കൂട്ടി, ദൈവപുത്രൻ. അതെ, വാസ്തവത്തിൽ അദ്ദേഹം ദൈവപുത്രൻ തന്നെ. സത്യം ഒടുവിൽ ശതാധിപൻ ഏറ്റുപറഞ്ഞു. 2 പ്രാവശ്യം മാത്രമേ ഈ റോമൻ ശതാധിപൻ പറഞ്ഞ വാക്കുകൾ ബൈബിളിന്റെ പേജുകളിൽ നാം കാണുന്നുള്ളൂ. യേശു നീതിമാനെന്നും ദൈവപുത്രനെന്നും അയാൾ തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞു. ലളിതമായി ഏറ്റുപറച്ചിലൂടെ രക്ഷയുടെ അനുഗ്രഹത്തിലേക്ക് അയാൾ ഒരു പടി കൂടി അടുത്തു വന്നു. അതുതന്നെയാണല്ലോ ക്രൂശിന്റെ നിസ്തുല്യ സാധ്യതയും. നീ ക്രിസ്തുവാകുന്നുവെന്ന് പത്രോസ് ഏറ്റുപറഞ്ഞപ്പോൾ, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് ആണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് എന്നാണ് കർത്താവ് പ്രതിവചിച്ചത്. ഇദ്ദേഹം നീതിമാൻ, ഇദ്ദേഹം ദൈവപുത്രൻ, റോമൻ ശതാധിപൻ വിളിച്ചു പറഞ്ഞു. യേശുവിനെ ക്രൂശിച്ചവനും ശ്രദ്ധിച്ചവനുമായ മനുഷ്യൻ ഇപ്പോൾ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നു. അയാളുടേതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും വാക്കുകളാണ്. തന്റെ ഹൃദയം സ്പർശിക്കപ്പെട്ടുവെന്നും കണ്ണുകൾ തെളിക്കപ്പെട്ടുവെന്നും അതരങ്ങൾ തുറക്കപ്പെട്ടുവെന്നും ഈ മനുഷ്യൻ വെളിപ്പെടുത്തി. അന്നേ ദിവസം ക്രൂശിലേക്ക് വന്ന ക്രിസ്തുവിന്റെ പക്ഷം ചേർന്ന ചുരുക്കം ചിലരോടൊപ്പം അയാളും സ്ഥാനം നേടി. ഇന്നിപ്പോൾ താങ്കളും താഴെ പറയുന്ന 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുകയാണ്. നിങ്ങൾ ലോകത്തോടൊപ്പം പോയി ക്രിസ്തുവിനെ ക്രൂശിക്കുന്നു, അതായത് നിങ്ങൾ ലോകത്തിന്റെ പക്ഷം ചേരുന്നു. 2, നിങ്ങൾ ക്രിസ്തുവിനെ ശ്രദ്ധിക്കുകയും അവിടുത്തെ വ്യക്തിത്വം ശക്തിയെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു. 3, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, ഹൃദയം സ്പർശിക്കപ്പെട്ടു. ക്രിസ്തു ദൈവപുത്രനെന്നും നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമെന്ന് ഏറ്റുപറയുവാൻ നിങ്ങളുടെ നാവ് സ്വതന്ത്രമാക്കപ്പെട്ടു. ചിന്തിക്കുക, ക്രൂശിനെ സംബന്ധിച്ച് നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഈ ചിന്തകളുടെ 3 നാം കാണുന്നത് നിക്കോദിമോസിനെയാണ്. ബൈബിളിൽ നിക്കോദിമോസിനെ കുറിച്ച് 3 പ്രാവശ്യം മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. അവ 3 യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. 3 പ്രാവശ്യം നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെ കാണുമ്പോൾ ഒടുവിൽ അവന്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട സമയത്തും നാം നിക്കോദിമോസിനെ കാണുവാൻ കഴിയുന്നുണ്ട്. നിക്കോദിമോസിന് യേശു ക്രിസ്തുവുമായുള്ള ബന്ധം ക്രമമായി വളരുന്നതായി നാം കാണുന്നു. യേശുവിന്റെ കീർത്തി യെരുശലേമിൽ എല്ലായിടത്തും വ്യാപിച്ചു. ഗലീലക്കാരനായ ഗുരുവിനോട് നിക്കോദിമോസിനും താല്പര്യം തോന്നി. യഹൂദന്മാരുടെ ഭരണസമിതിയായ സന്നിധ്രീൻ സംഘത്തിന്റെ അംഗമായിരുന്നു നിക്കോദിമോസ്. അതിനാൽ ജനപ്രീതി നേടിയ ഗുരുവിനെ കുറിച്ച് അറിയുവാനുള്ള ആകാംക്ഷ അയാളിൽ സ്വാഭാവികമായി അങ്കുരിച്ചു. സന്നിധ്രീൻ സംഘത്തിൽ അംഗമായിരിക്കുക എന്നത് അപൂർവമായൊരു ബഹുമതിയായിരുന്നു. മഹാപുരോഹിതൻ, 24 മുഖ്യ പുരോഹിതന്മാർ, സാധാരണക്കാരായ യഹൂദന്മാരുടെ പ്രതിനിധികളായ 24 മൂപ്പന്മാർ, യഹൂദ്യ ന്യായപ്രമാണത്തിന്റെ മികവുറ്റ വ്യാഖ്യാതാക്കളായ 22 ശാസ്ത്രിമാർ, അങ്ങനെ 71 അംഗങ്ങളാണ് സന്നിധ്രീൻ സംഘത്തിലുള്ളത്. യഹൂദന്മാരുടെ ദേവാലയത്തിനോട് പ്രത്യേക താല്പര്യം സന്നിധ്രീൻ സംഘത്തിനുണ്ടായിരുന്നു. യെരുശലേമിലേക്കുള്ള ആദ്യ സന്ദർശന വേളയിൽ കർത്താവ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവരെ ദേവാലയത്തിൽ നിന്ന് മാറ്റിപ്പുറത്താക്കി. കർത്താവിന്റെ പ്രവൃത്തി സന്നിധ്രീൻ സംഘത്തെ ചൊടിപ്പിച്ചു. കാരണം ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കുവാൻ അനുവദിച്ചത് അവരായിരുന്നു. സന്നിധ്രീൻ സംഘത്തിൽ പലരും യേശുവിനെ വെറുത്തു. നിക്കോദിമോസ് ആകട്ടെ യേശുവിനോട് വളരെ താല്പര്യം തോന്നി. അതുകൊണ്ട് അദ്ദേഹം സ്വകാര്യമായി യേശുവിനെ കാണുവാൻ പോയി. വ്യക്തിപരമായി കർത്താവിന് നിക്കോദിമോസിനോട് താല്പര്യമായി. കാരണം നിക്കോദിമോസ് വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. മതഭക്തനും മാന്യനുമായിരുന്ന നിക്കോദിമോസ് സംസ്കാര സമ്പന്നൻ, അഭ്യസ്ത വിദ്യൻ, തറവാടിത്തമുള്ളവൻ എന്നിങ്ങനെ ശരിയായ ഒരു മനുഷ്യൻ എല്ലാ സവിശേഷതകളും ഒത്തിണങ്ങിയ ഒരുവനായിരുന്നു. വാസ്തവത്തിൽ നിക്കോദിമോസിന് യേശുവിൽ താല്പര്യമായി. യേശുവിന്റെ എരുശലേം പ്രവേശനം ഒരുപോലെ എല്ലാവരുടെയും സംസാര വിഷയമായി. വിസ്മയകരമായ വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന കർമ്മയോഗിയെ നേരിൽ കാണുവാൻ നിക്കോദിമോസിന്റെ ഉള്ളം കൊതിച്ചു. അതുകൊണ്ട് രാത്രിയിൽ അദ്ദേഹം യേശുവിന്റെ അടുത്ത് വന്നു. അതെ, അദ്ദേഹം വന്നു. അതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന സംഗതി. അദ്ദേഹം യേശുവിങ്കിലേക്ക് വന്നു. നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ? ഒരു മുഖസ്തുതിയോടുകൂടിയാണ് നിക്കോദിമോസ് യേശുവിനോട് സംഭാഷണം ആരംഭിച്ചത്. എന്നാൽ അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് താൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം ഞെട്ടിക്കുന്ന ചോദ്യവുമായി കർത്താവ് നിക്കോദിമോസിനെ ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുത്തി. ഒരുവൻ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിക്കോദിമോസ് നടുങ്ങിപ്പോയി. ഒരു മനുഷ്യൻ വൃദ്ധരായ ശേഷം വീണ്ടും ജനിക്കുന്നത് എങ്ങനെ? അമ്മയുടെ ഉദരത്തിൽ രണ്ടാമത് പ്രവേശിച്ച് ജനിക്കുവാൻ സാധിക്കുമോ? അയാൾ തന്റെ സന്ദേഹം തുറന്നു ചോദിച്ചു. വാസ്തവത്തിൽ കർത്താവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ നിക്കോദിമോസിന്റെ പ്രതീക്ഷകൾ തകർന്നു വീണു. ദൈവരാജ്യത്തിൽ എത്തിക്കുവാൻ കഴിയുമെന്ന് കരുതിയ ഒരു മതത്തിലായിരുന്നു നിക്കോദിമോസിന്റെ ആശ്രയം. സാൻമാർഗിക ജീവിതത്തിന്റെയും സൽപ്രവർത്തികളുടെയും അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധയോടുകൂടെ പണിതുയർത്തിയ നിക്കോദിമോസിന്റെ ആശ്രയ ഗോപുരം ഒരു നിമിഷത്തിനുള്ളിൽ നിലംപതിച്ചു. നിക്കോദിമോസ് വീണ്ടും ജനിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. യേശുവിന്റെ വാക്കുകൾ വിഷമമേറിയതായിരുന്നിട്ടും ആ വിഷയത്തിൽ തർക്കിക്കുവാൻ നിക്കോദിമോസ് തയ്യാറായില്ല. എന്തുകൊണ്ട് എന്ന് ചോദിക്കാതെ എങ്ങനെയെന്നാണ് നിക്കോദിമോസ് ആരാഞ്ഞത്? താങ്കൾ ഈ തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ സാൻമാർഗിക ജീവിതത്തിലും നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുമെന്ന് കരുതുന്ന മതത്തിലും ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുവാൻ മനസ്സുണ്ടോ? വീണ്ടും ജനിക്കുന്നത് എങ്ങനെയെന്ന് കർത്താവ് ചൂണ്ടിക്കാണിച്ചു തരുവാൻ താങ്കൾക്ക് മനസ്സാണോ? നിക്കോദിമോസിന്റെ സ്വന്തം പ്രയത്നങ്ങളാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റാർക്കും തന്നെ കഴിയുകയില്ല. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കുവാൻ കർത്താവിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കർത്താവ് ക്ഷമയോടെ നിക്കോദിമോസിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവും. നിശ്ചയമായും ശാരീരികമായി ഒരാൾ ജനിക്കണമെങ്കിൽ പ്രത്യേക ചില കാര്യങ്ങൾ സംഭവിച്ചേ മതിയാവും. ആ നിയമങ്ങൾ കൂടാതെ ആർക്കും മനുഷ്യകുലത്തിൽ പ്രവേശിക്കാനാവില്ല. അതുപോലെ തന്നെ ആത്മീക ജനനം നടക്കുന്നതിനും ചില പ്രമാണങ്ങളുണ്ട്. ഈ പ്രമാണങ്ങൾ കൂടാതെ ആർക്കും വീണ്ടും ജനിക്കാനാവില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനും സാധ്യമല്ല. ശാരീരിക ജനനം ഒരു കാര്യവും ആത്മീക ജനനം മറ്റൊരു കാര്യവുമാണ്. ഇവ രണ്ടും തികച്ചും വ്യത്യസ്തം. ശാരീരിക ജനനം ജഡത്തിൽ നിന്നും ആത്മീക ജനനം ആത്മാവിൽ നിന്നുമാണ്. ആത്മീക ജനനം ദൈവത്തോടുകൂടി ആരംഭിക്കുന്നു. കാറ്റിനെ നിയന്ത്രിക്കുവാൻ മനുഷ്യന് കഴിയാത്തതുപോലെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിന് സ്വന്തം പ്രമാണങ്ങൾ ഉണ്ടാക്കുവാനും അവന് കഴിയുകയില്ല. ഇത് സംഭവിക്കുവാൻ മനുഷ്യൻ ദൈവത്തിന്റെ മാർഗം അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിക്ക് എങ്ങനെ വീണ്ടും ജനിക്കുവാനാകും? ആത്മീക ജനനം ഉളവാക്കുന്ന പ്രമാണങ്ങൾ ഏതൊക്കെയാണ്? ഇതിന്റെ ഉത്തരം യോഹനാൻ 1:12-13 വാക്യങ്ങളിൽ നൽകിയിരിക്കുന്നു. ഈ വാക്യങ്ങൾ ശ്രദ്ധയോടുകൂടെ പഠിച്ചാൽ വീണ്ടും ജനനം എന്തല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന മൂന്ന് കാര്യങ്ങൾ കാണാം. ഒന്ന്, രക്തത്തിൽ നിന്നല്ല, അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ ആരാകുന്നു എന്നതിനാലല്ല. എന്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളാണെങ്കിൽ അതെന്നെ ഒരു ക്രിസ്ത്യാനിയാക്കിയില്ല. നമ്മുടെ മുടിയുടെ നിറമോ മൂക്കിന്റെ വലിപ്പമോ പൂർവികന്മാരിൽ നിന്നും അവകാശപ്പെടുത്തുന്നത് പോലെ നിത്യജീവൻ പൈതൃകമായി നമുക്ക് അവകാശപ്പെടുത്തുവാനാവില്ല. നേരെ മറിച്ച് നമ്മുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് നാം പാപ പ്രകൃതിയാണ് അവകാശപ്പെടുത്തുന്നത്. ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയും, ഇതാ ഞാൻ അകൃത്യത്തിലുരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. വീണ്ടും ജനിക്കുന്നത് മാനുഷിക താല്പര്യം കൊണ്ടല്ല, അതായത് ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല. ഞാനൊരു ക്രിസ്ത്യാനിയായി തീരണമെന്ന ആകാംക്ഷ എന്റെ മാതാപിതാക്കന്മാരുടെ ആഗ്രഹം, എന്നാൽ അതെന്നെ ക്രിസ്ത്യാനിയാക്കിയില്ല. ഒരു ക്രിസ്ത്യാനിയാകുവാൻ എനിക്കും താല്പര്യമുണ്ടായേക്കാം, അതുകൊണ്ട് മാത്രം ഞാനൊരു ക്രിസ്ത്യാനിയാകിയില്ല. ഞാനൊരു രാജാവായി തീരുമെന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരുവന് രാജാവാകുവാൻ കഴിയാത്തതുപോലെ ഞാനൊരു ക്രിസ്ത്യാനിയായി തീരുമെന്ന് പറയുന്നതിനാൽ ഒരു വ്യക്തിക്ക് ക്രിസ്ത്യാനിയാകുവാൻ ഒട്ടും കഴിയുകയില്ല. വീണ്ടും ജനിക്കുന്നത് പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, അതായത് മനുഷ്യന്റെ ആസൂത്രണത്താലല്ല. ഒരു പദ്ധതിക്കും കർമ്മ പരിപാടിക്കും എന്നെ ഒരു ക്രിസ്ത്യാനിയാക്കുവാനാവില്ല. പള്ളിയിൽ പോകുന്നത് കൊണ്ടോ ബൈബിൾ വായിക്കുന്നത് കൊണ്ടോ പാപങ്ങളെ സഹായിക്കുന്നതിനാലോ ഇതെല്ലാം ചെയ്യുവാനുള്ള നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും വീണ്ടും ജനനം സാധ്യമല്ല. ഒരു വ്യക്തിക്ക് വീണ്ടും ജനിക്കുവാനുള്ള ആഗ്രഹവും താല്പര്യവും ഉണ്ടെങ്കിൽ ആ വ്യക്തി ദൈവത്തിൽ നിന്ന് ജനിച്ചേ മതിയാവും. ഇപ്രകാരം നാമും ക്രിസ്ത്യാനികളായി തീർക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയാത്ത മൂന്ന് കാര്യങ്ങൾ ഉള്ളതായി കണ്ടുവല്ലോ. എന്നാൽ അതുപോലെ തന്നെ ദൈവഭവനത്തിൽ ജനിക്കുന്നതിന് മൂന്ന് ക്രിയാത്മകമായ പടികൾ കൂടെ ഉണ്ട്. ശ്രദ്ധിക്കുക. ഒന്നാമതായി നാം അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കണം, അതായത് യേശുവിന്റെ നാമത്തിൽ. യേശു എന്ന നാമത്തിന്റെ ലളിതമായ അർത്ഥം രക്ഷിതാവെന്നത്രേ. അവിടുന്ന് തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? യേശുവിന് മാത്രമേ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ചത്. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? അടുത്തപടി അവിടുത്തെ കൈക്കൊള്ളുക എന്നതാണ്. യേശുവിനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ദാനം തരുന്നുവെങ്കിൽ അത് വാസ്തവമായതാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം, അറിയണം. എന്നാൽ നിങ്ങൾ അത് വ്യക്തിപരമായി ഏറ്റുവാങ്ങുന്നതുവരെ അത് നിങ്ങളുടേതല്ല. ക്രിസ്തുവിനെ സംബന്ധിച്ചും ഇത് സത്യമാണ്. നിങ്ങൾ അവിടുത്തെ ഇനിയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ച് ആശ്രയിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് നിത്യജീവൻ തരുവാൻ നിങ്ങൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് നിങ്ങൾ ക്രിസ്തുവിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ആദ്യത്തെ രണ്ടു പടികൾ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ വിശ്വസിക്കുകയും കൈക്കൊള്ളുകയും വേണം. അങ്ങനെ ചെയ്യുന്ന അതേ നിമിഷം നിങ്ങൾ ഒരു ദൈവവൈദ്യരായി തീരുന്നുവെന്ന് ദൈവം പറയുന്നു. അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുകയും നിങ്ങൾ ദൈവ കുടുംബത്തിലേക്ക് ജനിക്കുകയും ചെയ്യും. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും കർത്താവായി അംഗീകരിക്കുകയും ചെയ്യുമോ? അങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണ്ടും ജനിക്കും. ദൈവമാണിത് പറയുന്നത്. നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്യുക, ദൈവം തന്റെ ഭാഗം നിശ്ചയമായി നിവർത്തിച്ചുകൊള്ളും. നാം ഈ സന്ദേശത്തിലെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന മൂന്ന് പേരും ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ഗുരുവിനെ കണ്ടുമുട്ടിയവരാണ്. എന്നാൽ ക്രിസ്തുവിൽ അവരുടെ രക്ഷിതാവിനെ കണ്ടെത്താത്തതിനാൽ അവർ ന്യായവിധിക്കായി കൈവിടപ്പെട്ടവരായി തീരുന്നു. ഈ പട്ടികയിൽ ആദ്യം നാം കാണുന്നത് പീലാത്തോസിനെയാണ്. പൊന്തിയോസ് പീലാത്തോസ് യേശു ക്രിസ്തുവിന്റെ മരണപത്രത്തിൽ ഒപ്പുവെച്ചു 4 സുവിശേഷങ്ങളിൽ നിന്നും. പക്ഷെ പീലാത്തോസിന്റെ അസന്തുഷ്ടമുഖമാണ് നമ്മെ ഉറ്റുനോക്കുന്നത്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഘോഷിക്കുന്നതിനും പരസ്യമായി ആക്ഷേപിക്കുന്നതിനും പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസിന്റെ ഈ തീരുമാനം അയാളെ കഴിവുകെട്ടവനും ഭീരുവുമായി മുദ്രകുത്തുവാൻ കാരണമായി. പീലാത്തോസ് യേശുവിനോട് ചെയ്ത നീചമായ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തിൽ അയാൾ ശിക്ഷ വിധിക്കപ്പെട്ടവനായും എന്നേക്കും തള്ളപ്പെട്ടവനായും നിലകൊള്ളുന്നു. യേശുവിനോട് അയാൾ എന്താണ് ചെയ്തത്? ക്രിസ്തുവിന് നീതിയുക്തമായ ഒരു വിചാരണ അയാൾ നൽകിയില്ല. അത്ര തന്നെ, ലക്ഷോപലക്ഷം ആളുകൾ അന്നു മുതൽ ഇന്നു വരെ അതുതന്നെയാണ് ചെയ്യുന്നത്. യേശുവിനെ കുറിച്ചുള്ള വസ്തുതകൾ പീലാത്തോസിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. റോമൻ ഗവർണർ എന്ന നിലയിൽ യേശുവിന്റെ സന്ദേശങ്ങൾ, അത്ഭുത പ്രവൃത്തികൾ ഇവയെക്കുറിച്ച് പീലാത്തോസ് നന്നായി മനസ്സിലാക്കിയിരുന്നു. ശത്രുക്കൾ യേശുവിനെ കൊല്ലുവാൻ താല്പര്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് പീലാത്തോസിന് നന്നായി അറിയാമായിരുന്നു. ബൈബിൾ പറയുന്നു, അസൂയ നിമിത്തം അവർ യേശുവിനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് മനസ്സിലാക്കിയെന്ന്. യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം പീലാത്തോസിന്റെ ജീവിതം ഒരിക്കലും പഴയപടി ആയിരുന്നില്ല. പീലാത്തോസും യേശുവും മുഖാമുഖം അടുത്തു വന്നു. നാം വായിക്കുന്നത്, പീലാത്തോസ് ഈ വാക്ക് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടുവെന്നാണ്. ക്രിസ്തുവിന്റെ സ്വഭാവത്തെയും അവകാശവാദങ്ങളെയും അയാൾ ഭയപ്പെട്ടു. തന്റെ ജീവിതത്തിൽ നസറായനായ യേശു വരുത്തിയ പ്രതിസന്ധിയെ അയാൾ ഭയപ്പെട്ടു. അയാൾ യേശുവിനെ തുറച്ചു നോക്കി. താൻ സഹിച്ച പീഡനത്താൽ മുഖത്താഴമായ വടുക്കളുള്ള ഒരു മനുഷ്യനെയാണ് അയാൾ കണ്ടത്. യേശുവിനെ അവർ ക്രൂരമായി അടിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ഈ മനുഷ്യൻ ക്ഷീണിതനും തന്റെ അധികാര പരിധിയിൽ പെട്ടവനുമാണെന്ന് പീലാത്തോസ് വിചാരിച്ചു. നിന്നെ ക്രൂശിക്കുവാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് നീ അറിയുന്നില്ലയോ? പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു. എന്നാൽ പീലാത്തോസിന് തെറ്റുപറ്റി. നിനക്കെന്റെ മേൽ യാതൊരു അധികാരവുമില്ല എന്നായിരുന്നു യേശുവിന്റെ മൃദുലമായ മറുപടി. പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നിയില്ലെങ്കിൽ പോലും യേശുവായിരുന്നു ആ സാഹചര്യത്തെ നിയന്ത്രിച്ചത്. ഒരുപക്ഷെ നിങ്ങളും യേശുവിനെ കണ്ടിരിക്കുന്നത് വിളറിയ ഒരുവനും ബലഹീനനുമായിട്ടാകും. ഇന്നിന്റെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനമൊന്നും ചെലുത്തുവാനില്ലാത്ത ഒരുവനായിട്ടാകാം. എന്നാൽ അബദ്ധം സംഭവിക്കരുതേ. ആ മനുഷ്യൻ ദൈവത്തിന്റെ നിത്യപുത്രനാണ്, സർവസൃഷ്ടിയുടെയും ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. നിങ്ങളല്ല അവിടുന്നായിരിക്കും അന്തിമ ന്യായാധിപൻ. ക്രിസ്തുവിനെ പേടിപ്പെടുത്തുവാനുള്ള പീലാത്തോസിന്റെ ശ്രമങ്ങൾ വിഫലമായി. അതിന് വളരെ മുമ്പ് തന്നെ ഭീകരമായ ഒരു തെരഞ്ഞെടുപ്പ് അയാൾ അഭിമുഖീകരിക്കുകയുണ്ടായി. ഒന്നുകിൽ ഈ മനുഷ്യനെ മകുടം ചാർത്തി രാജാവായി അംഗീകരിക്കണം, അല്ലെങ്കിൽ ക്രൂശിക്കണം. താങ്കളും അഭിമുഖീകരിക്കുന്ന സംഗതി ഇതുതന്നെയാണ്. യേശുവിനെ നിങ്ങൾ എന്തു ചെയ്യും? യേശുവിന്റെ സംഗതി പീലാത്തോസ് പരിഗണിച്ചു കൊണ്ടിരിക്കവേ ഭാര്യയിൽ നിന്നും അടിയന്തര പ്രാധാന്യമുള്ള ഒരു സന്ദേശം ലഭിച്ചു. സൂക്ഷിച്ചുകൊള്ളുക, അവർ മുന്നറിയിപ്പ് നൽകി. അല്ലയോ പീലാത്തോസെ, ശ്രദ്ധിച്ചുകൊള്ളുക, ഈ മനുഷ്യൻ നീതിമാനാണ്. അവൾ യേശുവിനെ സംബന്ധിച്ച് രാത്രി സ്വപ്നങ്ങളിൽ ആകുലരുത്തിയായി. ക്രിസ്തുവിനെ കുറിച്ചുള്ള തീരുമാനത്തിൽ തന്റെ ഭർത്താവ് അബദ്ധം കാണിക്കുമോ എന്ന് നിരാശാജനകമായ ഭയം അവൾക്കുണ്ടായി. എല്ലാറ്റിനും അധികം തന്റെ പരസ്യ ജീവിതത്തിൽ യേശുവിനെ കൈയേറ്റം ചെയ്യുവാൻ പീലാത്തോസ് ഭയപ്പെട്ടു. തന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ സംബന്ധിച്ച് സമൂഹത്തിലെ സ്ഥാനത്തിന്റെ കാര്യത്തിലും യേശു കൈകടത്തിയിരിക്കുന്നുവെന്ന് പീലാത്തോസ് മനസ്സിലാക്കി. പുരുഷാരത്തിന്റെ ക്രോധത്തോടു കൂടിയുള്ള നിലവിളി ശ്രദ്ധിക്കുക. ഈ മനുഷ്യരെ നീ വിട്ടയച്ചാൽ അവർ മുറവിളി കൂട്ടി. നീ കൈസരുടെ സ്നേഹിതനല്ല. അയാളുടെ ഔദ്യോഗിക ജീവിതം അപ്പാടെ തുലാസിൽ തൂങ്ങിയായിരുന്നു. കാരണം യേശുവിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൈസറുടെ അപഹാസം അനുഭവിക്കേണ്ടി വരും. വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ അവകാശവാദങ്ങളെ നിരാകരിക്കുവാൻ പീലാത്തോസ് താല്പര്യപ്പെട്ടിട്ടില്ല. എന്നാൽ അവയെ അംഗീകരിക്കുവാനും അയാൾ തയ്യാറായില്ല. നിങ്ങൾ ഈ സ്ഥാനത്ത് എപ്രകാരം ഒരു തീരുമാനമെടുക്കും? ലോകത്തിനു വേണ്ടി നിങ്ങൾ ക്രിസ്തുവിനെ തള്ളിക്കളയുമോ? പീലാത്തോസ് ക്രിസ്തുവിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുന്നത് കഴിവുള്ളിടത്തോളം ഒഴിവാക്കി. എന്നാൽ സംഗതി അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ചൊരു തീരുമാനം കൈക്കൊള്ളുന്നത് ഒഴിവാക്കാനാവില്ല എന്നതാണ് സത്യം. യേശുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? പീലാത്തോസ് ഈ കാര്യം നിരാകരിക്കുവാൻ ശ്രമിച്ചു. യേശു ഗലീലയിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കിയതിനാൽ ഗലീലയിലെ ഭരണാധികാരിയായ ഹേരോദാവിന്റെ അടുത്തേക്ക് പീലാത്തോസ് യേശുവിനെ അയച്ചു. എന്നെ സംബന്ധിച്ച് ഇതിലെന്ത് കാര്യം? ഹേരോദാവ് ഇത് കൈകാര്യം ചെയ്യട്ടെ, അയാൾ ചിന്തിച്ചു. എന്നാൽ അത് നടന്നില്ല. യേശു വേഗം തിരികെ വരികയും താൻ തന്നെയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടതെന്ന് പീലാത്തോസ് കണ്ടെത്തുകയും ചെയ്തു. ഈ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനാണ് താങ്കൾ ശ്രമിക്കുന്നത്, അത് നടപ്പാകയില്ല. ഈ വിഷയം തള്ളിക്കളയുവാൻ പീലാത്തോസ് ശ്രമിച്ചു. നിങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ടല്ലോ, അയാൾ യഹൂദന്മാരോട് പറഞ്ഞു. നിങ്ങളുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുപോയി വിധിപ്പീൻ. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ കേസ് തള്ളിയിരിക്കുന്നുവെന്നർത്ഥം. എന്നാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടായില്ല. യേശുവിന്റെ സംഗതി മതപരമായ ഒരു വിഷയം എന്നതിലും അപ്പുറമാണെന്ന് വേഗത്തിൽ അയാൾ മനസ്സിലാക്കി. വാസ്തവത്തിൽ പീലാത്തോസ് അഭിമുഖീകരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അത് മാറി. ഈ വിഷയം ചർച്ച ചെയ്യുവാൻ പീലാത്തോസ് ശ്രമിച്ചു. അയാൾ യേശുവിനോട് വാദിക്കുവാൻ ആരംഭിച്ചു. വീണ്ടും വീണ്ടും യേശുവിനെ ചോദ്യം ചെയ്തെങ്കിലും മറുപടി ലഭിച്ചില്ല. നീ എന്നോട് സംസാരിക്കാത്തതെന്ത്? ഒരു സന്ദർഭത്തിൽ അയാൾ ആക്രോശിച്ചു. യേശുവിന്റെ മൗനം പീലാത്തോസിന്റെ മനസാക്ഷിയെ കീറി നോക്കിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യുവാൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പീലാത്തോസ് കാര്യങ്ങൾ നന്നായി അറിയാമായിരുന്നു. സങ്കീർണമായ ഒരു നിയമപ്രശ്നവും അവിടെ ഇല്ലായിരുന്നു. യേശുവിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന് അയാൾ തീരുമാനിച്ചാൽ മാത്രം മതിയായിരുന്നു. താൻ യേശുവിനോടുകൂടെ നിൽക്കണമോ അതോ ലോകത്തിനൊപ്പം നിൽക്കണമോ, ശരിയായത് ചെയ്യണമോ അന്യായത്തിന് കൂട്ടു നിൽക്കണമോ, പീലാത്തോസ് ഒരു തീരുമാനമെടുത്തേ മതിയാകുമായിരുന്നുള്ളൂ. ഇന്ന് താങ്കളും അങ്ങനെ ചെയ്തേ മതിയാകുകയുള്ളൂ. പ്രശ്നം വഴിതിരിച്ചു വിടുവാൻ രണ്ടു വിധത്തിൽ പീലാത്തോസ് ശ്രമിച്ചു. ഒന്നാമത്, ബറബാസ് എന്ന കുപ്രസിദ്ധനായ കുറ്റവാളിയെ രംഗത്ത് കൊണ്ടുവന്നു. മുറവിളി കൂട്ടുന്ന പുരുഷാരത്തിനെ തിരഞ്ഞെടുക്കുവാൻ ഒരു അവസരം അനുവദിച്ചുകൊണ്ട് പീലാത്തോസ് ചോദിച്ചു, ഇവരിൽ ആരെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരണം, ബർബാസിനെയോ യേശുവിനെയോ? യേശുവിനെ അവർ തിരഞ്ഞെടുക്കുമെന്നും അങ്ങനെ കാര്യം തനിക്ക് അനായാസമാകുമെന്നും അയാൾ പ്രതീക്ഷിച്ചു. ലോകം എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ പുരുഷാരം ബർബാസിനെ തന്നെ തിരഞ്ഞെടുത്തു. ഒടുവിൽ പീലാത്തോസ് തനിയെ വിധി നിർണയിക്കേണ്ടതായിട്ട് വന്നു. അടുത്തതായി ഞാൻ അദ്ദേഹത്തെ ചാട്ടമാറിന് അടുപ്പിച്ച് വിട്ടയക്കുമെന്ന് പീലാത്തോസ് പറഞ്ഞു. രക്തദാഹികളായ ജനക്കൂട്ടത്തെ അത് തൃപ്തിപ്പെടുത്തുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു. എന്നാൽ അതിനുശേഷവും ജനക്കൂട്ടം യേശുവിന്റെ മരണത്തിനായി മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നു. ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ലോകത്തിന് തീരെ ഇഷ്ടമല്ല. ആ വ്യക്തി ക്രിസ്തുവിനെ പൂർണ്ണമായി തിരസ്കരിക്കുന്നത് വരെ ലോകം സംതൃപ്തമാകുകയുമില്ല. എന്നാൽ ക്രിസ്തുവിനെ ജീവിതത്തിൽ സമ്പൂർണ്ണ നാഥനായി നിരുമാധികം വാഴിക്കുന്നതുവരെ ക്രിസ്തുവും സംതൃപ്തനാകുകയില്ല. ഒടുവിൽ ഈ വിവാദ വിഷയം കൈവിട്ട് കളയുവാൻ പീലാത്തോസ് ശ്രമിച്ചു. ഒരു പാത്രത്തിൽ വെള്ളം അയാൾ ആവശ്യപ്പെടുകയും കൈകഴുകുകയും ചെയ്തു. ഞാൻ ഈ വിഷയത്തിൽ നിന്നും പൂർണ്ണമായി കൈകഴുകിയിരിക്കുന്നു, നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല, പീലാത്തോസ് പറഞ്ഞു. തന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് അയാൾ അത് ചെയ്തത്. എന്നാൽ ക്രിസ്തുവിനെ നിഷേധിച്ച വ്യക്തിയുടെ കൈകളിൽ നിന്നും ആ പാപക്കറ കഴുകിക്കളയുവാൻ യാതൊന്നിനാലും സാധിക്കയില്ല. സമയം ദീർഘിക്കും മുമ്പ് പീലാത്തോസിന് അന്തിമ തീരുമാനം കൈക്കൊള്ളണമായിരുന്നു. അല്പം പോലും മുമ്പോട്ട് തള്ളി നീക്കുവാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. പീലാത്തോസ് ക്രിസ്തുവിനെതിരെ പുറംതിരിഞ്ഞ് നടന്ന് നീങ്ങുകയും ക്രൂശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അത് അതിഭയാനകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. താൻ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ച അതേ കൈസർ 7 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പീലാത്തോസിന്റെ സർവ്വാധികാരവും നീക്കം ചെയ്തു. ഏകാന്തതയിൽ അയാൾ നാടുകടത്തപ്പെട്ടു. യേശു രാജാവിനെ ഇന്ന് നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ അവിടുത്തെ ക്രൂശിക്കുമോ അതോ രാജാവായി അംഗീകരിക്കുമോ? തീരുമാനം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം. ഈ പട്ടികയിൽ രണ്ടാമതായി ഹേരോദ് അന്തിപ്പാസിനെ നാം കാണും. മനസാക്ഷിയെ വധിച്ച മനുഷ്യനായിട്ടാണ് ഹേരോദിനെ നാം കാണുന്നത്. ഈ ഹേരോദാവിനെ നാം ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ അയാളുടെ മനസാക്ഷി യോഹന്നാൻ സ്നാപകന്റെ ശക്തമായ പ്രഭാഷണത്താൽ ഉണർത്തപ്പെട്ടിരുന്നു. വലിയ പുരുഷാരം യോഹന്നാൻ സ്നാപകന്റെ പ്രഭാഷണം ശ്രദ്ധിക്കുവാൻ മരുഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പുരുഷാരം അദ്ദേഹത്തിൽ അകൃഷ്ടരായി. വരുവാൻ പോകുന്ന ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. തൽഫലമായ ഒരു വലിയ ആത്മീയ ഉണർവ് ജനത്തിനുണ്ടായി. യോഹന്നാന്റെ സന്ദേശം സംക്ഷിപ്തവും തുറന്നടിക്കുന്നതുമായിരുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. ഹേരോദാവ് യോഹന്നാൻ സ്നാപകനെ കുറിച്ചും വിശേഷാൽ ആ മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടാവണം. പ്രസംഗിക്കുന്ന സന്ദേശം ജീവിതാനുഭവമാകാത്ത പ്രഭാഷകന് ശരിയായ നിലയിൽ ജനത്തെ പ്രായോഗികതയിലേക്ക് ഉയർത്താനാവില്ല. എന്നാൽ യോഹന്നാന്റെ ജീവിതം ഹേരോദാവിന്റെ ജീവിതത്തിലെ ദൂഷ്യവശം വെളിപ്പെടുത്തുകയും കുറ്റം വിധിക്കുകയും ചെയ്തു. സന്ദേശം പോലെ യോഹന്നാന്റെ ജീവിതവും ഉച്ചത്തിൽ സംസാരിക്കുന്നതായിരുന്നു. ഹേരോദാവ് യോഹന്നാനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തുറന്നടിക്കുന്ന പ്രകൃതത്തെ പറ്റി ചിന്തിക്കാതിരുന്നില്ല. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് നേരെയാക്കുകയും ദുർഘടമായത് നിരന്ന വഴിയായി തീരും. യോഹന്നാന്റെ പ്രസംഗം കത്തി പോലെ ഹേരോദാവിനെ മുറിവേൽപ്പിച്ചു. തന്റെ കുറ്റകൃത്യങ്ങളുടെ ആധിക്യത്തെ കുറിച്ചും കുടിലമായ ജീവിതത്തെ പറ്റിയും അയാൾ ചിന്തിക്കുവാൻ നിർബന്ധിതനായി. ഇതിന് ലളിതമായ ഒരു പരിഹാരം മാത്രമേ യോഹന്നാനെ നിർദ്ദേശിക്കുവാനുണ്ടായിരുന്നുള്ളൂ. മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. വ്യക്തിപരവും പ്രായോഗികവുമായ മാനസാന്തരം അദ്ദേഹം ആവശ്യപ്പെട്ടു. ജീവിതത്തിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക, യോഹന്നാൻ പറഞ്ഞു. ഹേരോദാവ് അതിന് തയ്യാറായില്ല. അതിനാൽ സ്വന്തം മനസാക്ഷി രാത്രിയുടെ നിശബ്ദതയിൽ അയാളുമായി മൽപ്പിടുത്തം നടത്തി. ഒരാത്മാവിനെ ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കുന്നതിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി ആ വ്യക്തിയുടെ മനസാക്ഷിയിൽ ദൈവവചനത്തോട് താല്പര്യമുളവാക്കുകയും പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുകയുമാണ്. വ്യക്തിപരമായ കുറ്റത്തെക്കുറിച്ച് താങ്കൾ അധികം ബോധ്യമുള്ള ആളാണോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് നന്ദിയായിരിക്കുക, കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഹേരോദാവിന് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ലായിരുന്നു. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെതിരെ ഹൃദയം കഠിനമാക്കുമ്പോൾ എല്ലായ്പ്പോഴും അദ്ദേഹം പാപത്താൽ കൂടുതൽ വശീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഈ തത്വം മണ്ണിന്റെ കാര്യത്തിലും ആത്മാവിന്റെ കാര്യത്തിലും ശരിയാണ്. ഒരു വ്യക്തിയുടെ പാപത്തിന്റെ കൂരിലിട്ട് ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ മാനസാന്തരപ്പെടുന്നയാൾ രക്ഷയിലേക്ക് ഒരു ചുവട് വയ്ക്കുകയാണ്. ഈ മാർഗത്തിലേക്കുള്ള ഓരോ ചുവടും ഹൃദയത്തെ മൃദുലമാക്കുകയും രക്ഷ സുസാധ്യമാക്കുകയും ചെയ്യുന്നു. സ്വന്തം പാപങ്ങൾ കാണുവാൻ താല്പര്യപ്പെടാതെ അതിനെ നിരസിക്കുന്ന വ്യക്തി നാശത്തിലേക്ക് ഒരു ചുവടുകൂടെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ മാർഗത്തിലുള്ള ഓരോ ചുവടുവയ്പും ഹൃദയത്തെ കഠിനമാക്കുകയും രക്ഷ അധികം അപ്രാപ്യമാക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേക പാപ സ്വഭാവം വിട്ടുപോകുവാൻ അനുവദിച്ചില്ല എന്നതാണ് ഹേരോദാവിന്റെ ദുരന്തം. അവസാനം ആ പാപമായിരുന്നു അയാളെ നശിപ്പിച്ചത്. ജീവിതത്തിലെ പല ഭാഗങ്ങളും രൂപാന്തരപ്പെടുത്തുവാൻ അയാൾക്ക് അതീവ താല്പര്യമുണ്ടായിരുന്നു. ഉദാഹരണമായി, യോഹന്നാൻ ഒരു പ്രവാചകനായി അംഗീകരിക്കുവാൻ അയാൾക്ക് മനസ്സായിരുന്നു. എന്നാൽ മറ്റെല്ലാറ്റിനും ഉപരി മനസ്സിൽ ഒരു പാപം വെച്ച് താലോലിച്ചുകൊണ്ടിരുന്നു. ക്രിസ്തുവിൽ നിന്നും അവിടുന്ന് ദാനം ചെയ്യുന്ന രക്ഷയിൽ നിന്നും നിങ്ങളെ അകറ്റുന്ന കാര്യം എന്താണ്? പാപം. താങ്കൾ സുവിശേഷം കേട്ടു, എന്നിട്ടും ഒരുപക്ഷെ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാത്തതായി അവശേഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയേക്കാൾ അധികം നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ? ചില ആളുകൾ അവരുടെ ബുദ്ധിപരമായ പെരുമ മുറുകെ പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. മറ്റു ചിലർ സമൂഹത്തിലെ സ്ഥാനം, ജീവനെ പോലെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു സ്വഭാവം ഉപേക്ഷിക്കണമല്ലോ എന്ന പേടിയാണ് ഇനിയും മറ്റു ചിലർക്ക്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തുന്നത് എന്ത് തന്നെയായിരുന്നാലും ശരി, നിങ്ങളുടെ ജീവൻ തന്നെ അതിന് മറുവില കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഓർത്തുകൊള്ളുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമ്പോൾ മാനസാന്തരപ്പെടുവാൻ വിസമ്മതിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അസ്തമിച്ചു എന്ന് വരാം. ഇതാണോ നിങ്ങളുടെ സ്ഥിതി എങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്. ഗൗരവമായി ചിന്തിക്കുക. ഹേരോദ അന്തിപ്പാസിനെ നാം സുവിശേഷ വിവരണത്തിൽ അവസാനമായി കാണുന്നത് പാപത്തെ ആഴത്തിൽ പിന്തുടർന്ന് ഘോരമായ കുറ്റകൃത്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ഒരുവനായിട്ടാണ്. സ്വന്തം സഹോദരനായ ഫിലിപ്പിൽ നിന്നും തട്ടിയെടുത്ത ദുഷ്ട സ്ത്രീയുടെ പ്രേരണയാൽ ഹേരോദാവ് യോഹന്നാൻ സ്നാപകനെ കൊലപ്പെടുത്തി. മാനസാന്തരപ്പെടുവിൻ എന്ന് ഇനിയും യോഹന്നാൻ പറയുകയില്ല. ഹേരോദാവ് ഒരു പടി കൂടി അഗാധതയിലേക്ക് ഇറങ്ങുകയും അയാളുടെ നാശം മുദ്രയിടപ്പെടുകയും ചെയ്ത സംഭവമാണിത്. ഹേരോദാവ് ഇപ്പോൾ യെരുശലേമിൽ പീലാത്തോസിനും ക്രിസ്തുവിനും സമീപേ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾ യേശുവിനെ മുഖാമുഖം കാണുന്നു. യേശുവിനെ കുറിച്ച് ഹേരോദാവ് കേട്ടിട്ടുണ്ട്. അത്ഭുത പ്രവൃത്തികളിലുള്ള ക്രിസ്തുവിന്റെ ശക്തിയെക്കുറിച്ചും അയാൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റ് വന്നതാകാം യേശു എന്നാണ് ഹേരോദാവ് ചിന്തിക്കുന്നത്. തന്റെ മുമ്പാകെ ഒരു അത്ഭുതം ചെയ്യുവാൻ യേശുവിനെ അയാൾ നിർബന്ധിക്കുന്നു. പശ്ചാത്താപത്തിന്റെയോ മാനസാന്തരത്തിന്റെയോ യാതൊരു സൂചന പോലും ഹേരോദാവിൽ കാണുവാനില്ല. അതുകൊണ്ട് യേശുവിനെ ഹേരോദാവിനോട് പറയുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. യാതൊരു മറുപടിയുമില്ലാതെ നിശബ്ദനായി യേശു ഹേരോദാവിനെ നോക്കി. ഇവിടെ ഒരു അടിസ്ഥാന തത്വമുണ്ട്. അത് ലളിതമായി ഇങ്ങനെ സംഗ്രഹിക്കാം. യോഹന്നാൻ ഇല്ലെങ്കിൽ യേശുവില്ല, അതായത് മാനസാന്തരമില്ലെങ്കിൽ വീണ്ടും ജനനവുമില്ല. ഹേരോദാവ് മാനസാന്തരപ്പെടുവാൻ വിസമ്മതിച്ചു. അയാൾക്ക് നൽകാൻ രക്ഷിതാവായ യേശുവിന് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഹേരോദാവ് തന്റെ തനിനിറം കാണിക്കുകയായി. എത്ര പ്രകോപിപ്പിച്ചിട്ടും യേശു പ്രതികരിക്കാതിരുന്നപ്പോൾ ഹേരോദാവ് കർത്താവിനെ പരിഹസിക്കുവാൻ തുടങ്ങി. യോഹന്നാനെ കൊലപ്പെടുത്തിയ മനുഷ്യൻ യേശുവിനെ പരിഹസിച്ചു. അതുമാത്രമോ? അധിക്ഷേപത്തോടുകൂടെ ദ്രോഹവും കൂട്ടിച്ചേർക്കേണ്ടതിന് ദൈവപുത്രനെ കൊല്ലുവാനുള്ള അധികാരപത്രത്തിൽ ഒപ്പുവെച്ചവനായ പീലാത്തോസുമായി അയാൾ ചങ്ങാത്തം ചേർന്നു. ഒരു മനുഷ്യൻ തന്റെ പ്രാണനേക്കാൾ അധികം പാപത്തെ സ്നേഹിക്കുമ്പോൾ ഹൃദയം കഠിനമാകുകയും അപരാധത്തോട് അപരാധം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. പിന്നീട് ക്രിസ്തുവിനെ മുഖാമുഖം അഭിമുഖീകരിക്കുമ്പോൾ ആ മനുഷ്യൻ പരിഹസിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചുവോ? ഉപേക്ഷിക്കുവാൻ മനസ്സില്ലാത്ത പാപം ഏതെങ്കിലും ഉണ്ടോ? അന്തരംഗത്തിൽ ഉയരുന്ന ആത്മശബ്ദത്തെ പൊരുതി തോൽപ്പിക്കുകയാണോ? അപ്രകാരം ഒരു പാത പിന്തുടരുന്നത് നരകത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. ഈ ഭാഗത്ത് നാം ഒടുവിലായി മൂന്നാമതായി ഒറ്റുകാരനായ യൂദയെ കാണുന്നു. ഇസ്കരിയോത്ത യൂദയുടെ ചരിത്രം തിരുവഴുത്തിന്റെ പേജുകളിൽ ഇടിഞ്ഞു വീണ കഷ്ണങ്ങൾ പോലെ ചിതറിക്കിടക്കുകയാണ്. ഒരുപക്ഷെ യേശുവിന്റെ ശിഷ്യന്മാരിൽ യഹൂദയിൽ നിന്നുള്ള ഒരേയൊരുവനായ യൂദ എപ്പോൾ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ശിഷ്യനായതെന്ന് നമുക്കറിഞ്ഞുകൂടാ. സ്വർഗീയ നഗരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതര അപ്പോസ്തലന്മാരോടുകൂടെ യൂദയുടെ പേരും എഴുതി ചേർക്കപ്പെടണമായിരുന്നു. എന്നാൽ അതിനു പകരം ശാപത്തിന്റെ പ്രതീകമായി നാണക്കേടിന്റെ ഓർമ്മയായത് അവശേഷിക്കുന്നു. മൂന്ന് പ്രത്യേക വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ട് അയാളുടെ ചരിത്രം ശ്രദ്ധിക്കുക. യൂദ അതിസമർത്ഥമായി ഒരു ശിഷ്യനെ പോലെ അഭിനയിച്ചു. സംശയം എന്നെ മറ്റുള്ളവരാൽ അവൻ അംഗീകരിക്കപ്പെട്ടു. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രസംഗകനായി ഒരുപക്ഷെ മറ്റ് ശിഷ്യന്മാരോടൊപ്പം അവനും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു. അതും കർത്താവിന്റെ നാമത്തിൽ. വാസ്തവത്തിൽ അവരുടെ മധ്യത്തിലെ ഏക ഔദ്യോഗിക സ്ഥാനീയൻ യൂദയായിരുന്നു. പണം സൂക്ഷിപ്പുകാരൻ. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് കിട്ടിയ പണം കീശ നിറഞ്ഞിരിക്കുമ്പോൾ പോലും ഗുരുഭക്തി പ്രകടിപ്പിക്കുവാൻ യൂദയ്ക്ക് കഴിഞ്ഞു. കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പുള്ള അന്ത്യ അത്താഴ രംഗത്ത് പോലും ശിഷ്യന്മാർ അവനെ തെല്ലും സംശയിച്ചില്ല. എന്നെ കാണിച്ചു കൊടുക്കുന്നവനെന്ന് യേശു അവനെ പറ്റി പറഞ്ഞപ്പോഴും ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞില്ല. യൂദ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് യേശുവിനെ പിടിക്കാൻ പോകുന്നവരുടെ അടുത്തേക്ക് പോയി. അപ്പോഴും ശിഷ്യന്മാർക്ക് അവനിൽ സംശയം തോന്നിയില്ല. യേശു അവനോട്, നീ ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. യൂദ ദരിദ്രരെ സഹായിക്കുവാൻ പോകുന്നുവെന്നാണ് അപ്പോഴും അവർ ചിന്തിച്ചത്. ആളുകളെ വഞ്ചിക്കുവാൻ എളുപ്പമാണ്. ഒരു വിശ്വാസി എന്നോ സ്ഥല സഭ അംഗമെന്നോ നടിക്കാൻ എളുപ്പമാണ്. ഒരു വിശ്വാസി അല്ലാതിരിക്കെ സ്നാനപ്പെടുവാനും സഭയിലെ ഔദ്യോഗിക ചുമതല വഹിക്കുവാനും സാധിച്ചു എന്ന് വരാം. പ്രത്യേകിച്ച് ഒരു ക്രിസ്തീയ ഭവനത്തിലാണ് താങ്കൾ വളർത്തപ്പെട്ടതെങ്കിൽ ഒരു വിശ്വാസിയെ പോലെ സംസാരിക്കുവാനും കഴിഞ്ഞേക്കാം. അപ്പോൾ തന്നെ രക്ഷിതാവും കർത്താവും എന്ന നിലയിൽ യേശുവിനോട് ശരിയായ സമർപ്പണബന്ധമില്ലെന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയുകയും ചെയ്യാം. മറ്റുള്ളവരെ മണ്ടന്മാരാക്കുവാൻ എളുപ്പമാണ്, എന്നാൽ കർത്താവിനെ ഭോഷനാക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. യൂദ കർത്താവായ യേശുവിനെ മൂന്ന് നിലയിൽ നിന്ദിച്ചു. ഒന്നാമത് അവൻ കർത്താവിന്റെ വാക്കുകൾ നിന്ദിച്ചു. യേശുവിന്റെ എല്ലാ ഉപമകളും അവൻ കേട്ടതാണ്. വീണ്ടും വീണ്ടും യേശു തന്റെ ശത്രുക്കളെ മിണ്ടാതാക്കിയത് അവൻ കണ്ടതാണ്. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ കർത്താവ് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അവൻ മറ്റു ശിഷ്യന്മാരോടുകൂടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ യൂദയുടെ ഹൃദയം കല്ലുപോലെയായി. രക്ഷാ സന്ദേശം ദൈവപുത്രനിൽ നിന്ന് തന്നെ അനേക പ്രാവശ്യം അവൻ കേട്ടു. എന്നാൽ ഓരോ പ്രാവശ്യം അല്പം കഴിയുമ്പോൾ അവനെ സംബന്ധിച്ചതിന് യാതൊരുവിധ പ്രസക്തിയും ഇല്ലാതായി തീർന്നു. അവൻ കർത്താവിന്റെ പ്രവൃത്തികളെ നിന്ദിച്ചു. യേശുവിന്റെ എല്ലാ അത്ഭുത പ്രവൃത്തികളും അവൻ നേരിട്ട് കണ്ടതാണ്. യേശു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയപ്പോഴും മുടന്തരെ സുഖപ്പെടുത്തിയപ്പോഴും കുരുടനെ കാഴ്ച കൊടുത്തപ്പോഴും അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഭൂതാത്മാക്കൾ ഭയപ്പെട്ട് യേശു ദൈവപുത്രൻ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്നത് അവൻ അവന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. അവിടുത്തെ കൈകളിൽ അപ്പവും മീനും വർദ്ധിക്കുന്നത് അവൻ ദർശിച്ചു. യേശു വെള്ളത്തിന്മീതെ നടന്നതും മരിച്ചവരെ ഉയർപ്പിച്ചതും അവൻ നേരിട്ട് കണ്ടതാണ്. എന്നാൽ യൂദ ഇവയ്ക്കെല്ലാം എതിരെ കണ്ണുകൾ അടച്ചു. കർത്താവിന്റെ മുന്നറിയിപ്പുകളെയും യൂദ നിരസിച്ചു. നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുവൻ പിശാചാകുന്നു. കർത്താവ് ഒരിക്കൽ പ്രസ്താവിച്ചു. യൂദ അത് കേട്ടു, പക്ഷേ അവഗണിച്ചു. യൂദയ്ക്ക് മാനസാന്തരപ്പെടുവാൻ യേശു പല പ്രാവശ്യം അവസരം നൽകുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഗെതസമന തോട്ടത്തിൽ വെച്ച് കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ യൂദ സമീപിക്കുമ്പോൾ പോലും യേശു ഇങ്ങനെ പറഞ്ഞു, സ്നേഹിത, നീ വന്ന കാര്യമെന്ത്? അവിടെ വെച്ച് തന്നെ യൂദയ്ക്ക് തന്റെ പാപങ്ങൾ ഏറ്റുപറയാമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിൽ യൂദ പരാജയപ്പെടുകയും നിത്യമായി അവൻ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. രക്ഷിതാവിനെ നിന്ദിക്കുവാൻ സാധിച്ചേക്കാം. അവിടുത്തെ വചനങ്ങൾ നന്നായി അറിയുകയും അപ്പോൾ തന്നെ യൂദയെ പോലെ നഷ്ടപ്പെട്ടു എന്ന് വരികയും ചെയ്യാം. കർത്താവിന്റെ സകല അത്ഭുത പ്രവൃത്തികളെ സംബന്ധിച്ചും നന്നായി അറിയാമെന്ന് വരികയും യൂദയെ പോലെ നഷ്ടപ്പെടുകയും ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. യൂദ ചെയ്തതുപോലെ പാപത്തെക്കുറിച്ച് വളരെ സങ്കടം തോന്നുകയും രക്ഷ നിരന്തരം അവഗണിക്കുകയും നരകത്തിലേക്ക് കുതിക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ കാര്യം വളരെ വ്യക്തമായി താങ്കൾ ശ്രദ്ധിക്കുക. യൂദ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാൻ പുറത്തേക്ക് പോയപ്പോൾ പിശാച് അവനിൽ പ്രവേശിച്ചുവെന്ന് ബൈബിൾ പറയും. യൂദയെ കുറിച്ച് നാശയോഗ്യനെന്നാണ് കർത്താവ് പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ നാശപുത്രൻ എന്നാണ് അതിന്റെ അർത്ഥം. മാനസാന്തരപ്പെടുവാനുള്ള എല്ലാ അവസരവും യൂദ പാഴാക്കി കളഞ്ഞു. അവസാനം ആത്മഹത്യ ചെയ്തു. ഒരു പിടി വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി യൂദ ദൈവപുത്രനെ ഒറ്റിക്കൊടുത്തു. പക്ഷേ ചാകുന്നതിന് മുമ്പ് അവയിൽ ഒന്നുപോലും ഉപയോഗിക്കാനായില്ല. യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവൻ ആ പണം പുരോഹിതന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ ദോഷം പ്രവർത്തിച്ചു, അവൻ നിലവിളിച്ചു. അതിന് ഞങ്ങൾക്കെന്ത്? നീ തന്നെ ഏറ്റുകൊള്ളുക. അതായിരുന്നു അവരുടെ തണുപ്പൻ മറുപടി. മാനസാന്തരപ്പെടുന്നതും പാപത്തെക്കുറിച്ച് ദുഃഖം തോന്നുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. യൂദയെ പോലെ ക്രിസ്തുവിനെ നിരസിച്ചവർക്ക് ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരിക്കലും സാധ്യമല്ല. ക്രിസ്തുവില്ലാത്ത, പ്രത്യാശയില്ലാത്ത ന്യായവിധിയുടെ അനന്തയുഗങ്ങൾ മാത്രമാണ് അവർക്കായി ശേഷിക്കുന്നത്.
ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഗുരുവായ യേശുവിനെയും നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. വളരെ ബഹുമാനത്തോടും ആദരവോടുമായിരിക്കാം യേശു ക്രിസ്തുവിനെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ക്രിസ്തു രക്ഷിതാവായി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഭയാനകമായിരിക്കും. പാപക്ഷമ കൈവരാതെ നിത്യമായ പതനമായി അത് തീരും. എന്നാൽ ഇന്ന് ക്രിസ്തുവിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടെത്തിയാൽ അതിനാൽ ഉളവാകുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ അവർണനീയമാണ്. ഇപ്പോൾ ഈ നിമിഷം തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവും സ്വന്തം രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക.